Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
തത്വജ്ഞനെ സംബന്ധിച്ച് സ്വാർത്ഥമായ ഇച്ഛകളൊന്നുമില്ല. എങ്ങനെ പ്രത്യേകിച്ച് ഈ ശരീരാഭിമാനത്തോടുകൂടി ജീവഭാവത്തിൽ പ്രത്യേകിച്ചൊന്നും തൻ്റെതായ ഇച്ഛ ഒന്നും വയ്ക്കുന്നില്ല. ഇങ്ങനെ എനിക്ക് സ്വാസ്ഥ്യം എനിക്ക് വേണമെന്നോ രോഗം ഇല്ലാതാകണമെന്നോ മരണം ഒഴിവാകണമെന്നോ ഇങ്ങനെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ചുള്ള സ്വാർത്ഥമായി എങ്ങനെയാണോ ഈശ്വരന്റെ നിയമം അതനുസരിച്ച് സ്വാസ്ഥ്യമാണ് വരേണ്ടെങ്കിൽ അത് വന്നോട്ടെ, അല്ല ആരോഗ്യമാണെങ്കിൽ അതായിക്കോട്ടെ, അത് ഈശ്വരന്റെ നിശ്ചയത്തിന് വിടുന്നു. എന്തുകൊണ്ട് തനിക്കതിനെ അതിക്രമിക്കാൻ ഉള്ള ശേഷി ഇല്ല? ഈശ്വര നിയമമായി വരേണ്ടത് അത് വന്നോളൂ. ഇത് ചികിത്സിക്കുന്നതോ മരുന്ന് കഴിക്കുന്നതോ അതൊക്കെ ഈശ്വര നിയമമനുസരിച്ച്, അതും ആ നിയമമനുസരിച്ച് സംഭവിക്കേണ്ടത്. ഇവിടെ താൻ ഇതിനോട് താതാത്മ്യപ്പെട്ട് ഒന്നും ഇച്ഛിക്കുന്നില്ലാന്ന്. ബാക്കി കർമ്മങ്ങളോ പ്രവൃത്തിയോ കാര്യമോ കാരണമോ നിമിത്തമോ ഫലമോ ഒന്നും ഇല്ലാന്നുണ്ടായിരുന്നു. അത് സർവ്വവും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ ആ നിയമമനുസരിച്ച് അത് ഈ ശരീരാദി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതാണ്. മുക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് പരിഭവമില്ല, ആശങ്കയില്ല, ഉത്കണ്ഠയില്ല. ഈ വർഷം ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു ഉത്കണ്ഠയില്ല. ഉണ്ടാക്കി വെച്ചാൽ നെച്ചു പോകത്തില്ല, അത്തരത്തിലുള്ള ആശങ്കകളില്ല. എന്തുകൊണ്ട് അസോഹരാത്രാദിജ സർവസ്വതകാര്യം, ഇതെല്ലാം അതിന്റെ കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്നതല്ല, അസത്തിന്റെ കാര്യമാണ്. അതിൽ ആ സത്തിന്റെ നിയമത്തിന് വിധേയമായി താൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അതുകൊണ്ട് തന്നെ സംഘോസ്തു അകർമ്മണി, നിനക്ക് കർമ്മത്തിൽ അകർമ്മത്തിൽ സംഘം വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതും വരുന്നില്ല. എന്തുകൊണ്ട്? ഇച്ചിരി നിശ്ചയമനുസരിച്ച് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുന്നു, താൻ അതിന് ഒത്തുപോകുന്നു എന്നുള്ളതേ ആണ് തത്വജ്ഞന്റെ നിലപാട്. അന്യന ഹി അന്യസ്യ പ്രാപ്തി അതിക്രമണം ക്രിയത നദൂതേനൈവ തസ്യ. ഇവിടെ ഒരുവനും ഒന്നിനും മറ്റൊന്നിനെ പ്രാപിക്കാം, അതിനെ അതിക്രമിക്കാം, ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. രാമൻ ഗ്രാമത്തിലെത്തുന്നു, ആ ഗ്രാമത്തെ കടന്ന് വേറെ ഗ്രാമത്തിൽ പോകുന്നു. ദ്വൈതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു, പക്ഷെ ഇവിടെ സത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഏകമായ സത്തിൽ നദു തേനൈവ തസ്യ, തന്നിൽ തന്നെ ആത്മാശ്രയ ദോഷം വരും, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നഹി ഘടേന പ്രാപ്യതയെ അതിക്രമ്യതയുള്ള എന്താ, പാത്രം മണ്ണിനെ പ്രാപിക്കുന്നുണ്ടോ? മണ്ണിനെ കടന്ന് പാത്രത്തിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ വല്ല വഴിയുമുണ്ടോ? മണ്ണിനെ വിട്ടിട്ട് പോവുക അത് പാത്രത്തിന് സാധ്യമാണോ? ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ സത്സ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ നിയമവും സത്ത് തന്നെ സൃഷ്ടിക്കുന്നു. താൻ എന്ന് ജനിക്കണമെന്ന് താൻ തീരുമാനിച്ചാണ്, ഇല്ലല്ലോ. താൻ അറിഞ്ഞതുകൂടിയില്ല. ഇനി മരിക്കണമെന്ന് താൻ തീരുമാനിച്ചിരിക്കണല്ല, അതും അറിയത്തില്ല. അതുപോലെ എന്താണ് ആ നിയമത്തിനനുസരിച്ച് സർവ്വ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാത്രത്തിന് സ്വാതന്ത്ര്യമില്ല ജനിക്കാനും മരിക്കാനും എന്നുള്ള. ഇന്ന സമയം ഞാൻ പാത്രമാവണമെന്ന് അതിന് വിചാരിക്കാൻ പറ്റത്തില്ല. ഇന്ന സമയം ഞാൻ പാത്രം അല്ലാതാകണമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതെപ്പോഴും മണ്ണായി തന്നെ ഇരിക്കുന്നു. നഹിഘടേനം പ്രാപ്യത അതിക്രമ്യതേ വാ. അതുകൊണ്ട് ഇത് ഈ സൃഷ്ടി സംഹാരം ഇവിടുത്തെ സർവ്വ വ്യവഹാരങ്ങളും എല്ലാം സത്ത് തന്നെയാണ്, സത്തായി തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ആർക്കും ഒരു ജീവനും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ഇല്ല. പിന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോ അതാ നിയമവിധേയമായുള്ള സ്വാതന്ത്ര്യം. നിദ്ധിപൂർവം യോ ആത്മാപഗത ഇത്യാദിന ആത്മാതി പ്രതിഷേധ ഉക്തം വിഹായം വിശേഷോ എന്ന തരതി പ്രാപ്തി ക്ഷയത്വം പ്രതിഷ്ഠിക്കട്ടെ. ഇതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ് യശാത്മാപഹൃതപാത്മ. പക്ഷെ ഇവിടെ വീണ്ടും പറഞ്ഞു, നെയ്തം സേതുഹു അഹോരാത്രി തരത, ഇതിനെ അഹോരാത്രികൾ തരണം ചെയ്യുന്നില്ല. എന്ന ജല എന്ന മൃത്യു എന്ന ശോകു എന്ന സുഹൃത്ത് എന്ന ദുഃഖം സർവേ പാത്മാനോ അതോ നിവർത്തന്തേ, സർവപാപങ്ങളും അതിൽ നിന്ന് നിവർത്തിച്ചിരിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോ ഇവിടെ പറയുന്ന എന്താണ്? ഈ ജഗത്തിന്റെ അസ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു, ജീവന്റെ അസ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. ജീവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശ്വര നിശ്ചയത്തിന് അധീനമാണ്. അത് പറയുന്നത് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ട് ജീവൻ ഈ ശരീരാദികളോട് താതാത്മ്യപ്പെട്ട് അഹന്തയും മമതയും വന്ന് ബന്ധനത്തിൽ നിന്നും മോചിക്കാത്തത്. അതുകൊണ്ടാണ് അതിനിവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. സവിശേഷണ ജലാദ്യഭാവം മാത്രമുക്തം അഹോരാത്രാദ്യ ഉക്ത അനുക്താശ്ചി സർവേ പാത്മാന ഉച്ചന്തേ അതോ അസ്മാദാത്മന സേതോ നിവർത്തന്തേ അപ്രാപ്യവ അപഹതപാത്മാഹ്യവ യേഷ ബ്രഹ്മൈവ ലോകോ ബ്രഹ്മലോക ഉക്ത. മുമ്പ് പറഞ്ഞത് പറയാത്ത കാര്യങ്ങളെല്ലാം പറയുന്നു. സർവപാപത്തെയും ഇവിടെ പറയുന്നു. എന്താണ് ഇതെല്ലാം? ഇത് രണ്ടു തരത്തിലും പറയാം. ഇതൊന്നും പരമാർത്ഥത്തിൽ അതിലില്ല, അല്ലെങ്കിൽ ഈ കാണുന്ന ഇതിനൊന്നും അതിനെ മറികടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ആ സേതു ആ പരമാത്മാവ് ഇതിനെല്ലാം അതിക്രമിച്ച് അത് സ്വയം നിലനിൽക്കുന്നു. ഈ തരത്തിലെല്ലാം ഉള്ള അർത്ഥം ഇവിടെ പറയാം. തസ്മാദ് വാ ഏതം സേതു തീർത്വാ അന്ധസ്ഥൻ അനന്തോ ഭവതി വിദ്ധസ്ഥൻ അവിദ്ധോ ഭവതി ഉപതാപീസൻ അനുപതാപി ഭവതി തസ്മാദ് വാ ഏതം സേതു തീർത്വാപി നക്തം അഹരേവ അഭിനിഷ്പദ്യതേ സകൃത് വിഭാദോ ഹ്യവേഷ ബ്രഹ്മലോകഃ. പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകം, ഇതിനെ തന്നെ സാധകൻ സാധന ചെയ്തെത്തിച്ചേരുന്ന ബ്രഹ്മലോകം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ബ്രഹ്മലോകം ഒന്നാണെങ്കിലും ഒന്ന് സഹജമായി എത്തിച്ചേരുന്നു, അതിനെ ആധ്യാത്മിക ബ്രഹ്മലോകം എന്ന് പറയുന്നു. അത് ഈ സൃഷ്ടിയുടെ വൈചിത്രി പ്രതിദിനം എത്തിച്ചേരുന്ന. പക്ഷെ പ്രതിദിനം എത്തിച്ചേർന്നിട്ടും പ്രയോജനമില്ലെന്ന് പറഞ്ഞതൊന്നും, അതിനുവേണ്ടിട്ടില്ല. ഇവിടെ ശ്രുതി തന്നെ സാധന നിർദ്ദേശിക്കും. ഈ സാധനയിലൂടെ എത്തിച്ചേരുന്ന ബ്രഹ്മലോകം അതിന് ആദ്യ ദൈവിക ബ്രഹ്മലോകവും. അവിടെ എല്ലാ സുഖഭോഗങ്ങളുമുണ്ട്, പരമാനന്ദമാണ്. അതിന് തന്നെ ഇവിടെ സ്വർഗലോകം എന്ന് പറയുന്നു. അറിഞ്ഞു പോകുന്നു അറിയാതെ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ട് ഭാവം ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ വാസ്തവ സ്വരൂപം? യസ്മാച്ച പാത്മകാര്യം ആന്ധ്യാദി ശരീരവധരീരസ്യ, ഈ ശരീരം ഇരിക്കുമ്പോഴാണ് പാപകാര്യമായ അന്ധത ബധിരത ഇതെല്ലാം ഉണ്ട്. കാരണം ഇതൊക്കെ മനുഷ്യന് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. നിത്യ ദുഃഖം, ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കും നിമിത്തങ്ങൾ കൊണ്ട്. പക്ഷെ ആ നിമിത്തം മാറുമ്പോൾ ദുഃഖം മാറി, സുഖം അനുഭവിക്കുന്ന നിമിത്തം വരുമ്പോൾ നിമിത്തം മാറിയാൽ സുഖവും മാറി. പക്ഷെ ജീവിതത്തിൽ നിത്യ ദുഃഖമുണ്ട്. അന്ധത, ജനിച്ചപ്പോഴേ അന്ധനാണെങ്കിൽ അവന് നിത്യ ദുഃഖിയായിരിക്കും. ബധിരത ഇങ്ങനെയുണ്ട്. ശരീരവധ, ഈ ശരീരത്തോട് തദന്ധപ്പെട്ടിരിക്കുന്നു. ഇതുവരും, ഇത് ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ നിത്യ ദുഃഖവും. എന്നൊക്കെ അശരീരസ്യ, പക്ഷെ അത് ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ, ഈ ശരീര താതാത്മ്യം ഉള്ളപ്പോ. ഈ ശരീര താതാത്മ്യമില്ലെങ്കിൽ അതില്ല, തത്വജ്ഞനൻ അതില്ല. ഈ ലോകത്തെ അതിക്രമിച്ചവന് ആ ദുഃഖമില്ല. ഏത് മാത്മാന സേതു തീർത്തോ പ്രാപ്തി അനന്തോ ഭവതി. അതുകൊണ്ടെന്താണ്? ഈ സേതുവിനെ പ്രാപിക്കുന്നവൻ അനന്തനാകുന്നു. ഈ ശരീരത്തിൽ അന്ധത അവനില്ല. ഈ ശരീരത്തിൽ അവൻ അന്ധനായിരുന്നാലും ശരി, ഈ പരമാത്മാവിനെ പ്രാപിച്ചാൽ അവൻ അനന്തനായിത്തീരുന്നു. ദേഹവത്വയെ പൂർവ്വം അന്തോഭിസൻ പറയുന്നു. ശരീരത്തിൽ അഭിമാനത്തോടു കൂടി ഇരുന്നപ്പോ ഒരുവൻ തന്നെ കുറിച്ച് കരുതി, ഞാൻ അന്ധനാണ്. എങ്ങനെയാണ് ഇപ്പൊ ഒരാൾ കരുതുന്നത്? ഞാൻ കണ്ണുള്ളവനാണോ, ചക്ഷുഷ്മാനാണ് എന്ന് കരുതുന്നു. ദേഹവത്വ ദേഹാഭിമാനമുള്ളതുകൊണ്ടാണ്. ദേഹാഭിമാനം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അന്ധവത്വം ചക്ഷുഷ്മത്വം രണ്ടും ഒരുപോലെ, കണ്ണുള്ളതും കണ്ണില്ലാത്തതും ഒരുപോലെ തന്നെയാണ്. എന്തുകൊണ്ട്? അയാളുടെ പ്രകാശം അത് കണ്ണിന്റെ പ്രകാശമല്ല, ഉള്ളിലെ പ്രകാശം. ഇതുള്ളപ്പോ കണ്ണുള്ളതും ഇല്ലാത്തതും സംബന്ധമില്ല. അങ്ങനെ ദേഹവൃത്തിപൂർവ്വം അന്തോപി ശരീരത്തോട് താതാമ്യം ഉണ്ടായിരുന്ന സമയം, അയാൾ അന്ധനായിരുന്നാലും ഉണർന്നു കഴിഞ്ഞാൽ അനന്തനാണ്. തഥാ വിദ്യാസൻ ദേഹവൃത്തി സ ദേഹവിയോഗി. അതുപോലെ തന്നെ അംഗവൈകല്യം വന്നവൻ, മറ്റേ കൈ പോയി കാല് പോയി, ഈ ശരീരത്തോട് താതാമ്യപ്പെട്ടിട്ട് സ്വയം ദുഃഖിക്കുന്നു, ഞാൻ വികലാംഗനായല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നാലും ശരി, പറയുന്നവൻ ഈ സേതു തീർത്തു ഈ തത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം ദോഷങ്ങളൊന്നുമില്ല. പിന്നെ അവനങ്ങനെ കരുതുന്നില്ല. അവിദ്ധോ ഭവതി തഥാ ഉപതാപി രോഗാദ്യ ഉപതാപവാൻസൻ അനുപതാപി ഭവതി. അതുകൊണ്ട് രോഗാദികൾ പീഡിപ്പിക്കുമ്പോൾ ശാരീരികമായ ദുഃഖം, മാനസികമായ ദുഃഖം, ഇതെല്ലാം കൊണ്ട് വലയുമ്പോൾ അതെല്ലാം ഈ ദേഹാഭിമാനം ഉള്ളപ്പോഴും ഈ സേതു തീർത്തു ആ ഈ സേതുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ആ ദുഃഖമില്ല. അത് സുഷുതിയിൽ നിന്ന് മനസ്സിലാക്കാം. സുഷുതിയിൽ അന്ധൻ അനന്തനാണ്, വികലാംഗൻ അതല്ല, ദുഃഖമുള്ളവൻ ഉപതാപി രോഗാദികം കൊണ്ട് ദുഃഖിക്കുന്നവൻ അവിടെ അല്ല. ഇതൊക്കെ അവിടെ മാത്രമേ പറയാൻ കഴിയൂ. പിഞ്ച യസ്മത് അഹോരാത്രൻ നസ്തഃ സേതു തസ്മത് വാ ഏതം സേതും പ്രാപ്യ നക്തമപി സമൂലവൻ രാത്രി സർവം അഹരെ അഭിനഷ്പിദ്യതേ. നീ സേതുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവന് രാത്രിയും പകലാണ്, യാ നിത്യ സർവഭൂതാണ് അവനോട് പറയുക. അവന് രാത്രിയും പകലാണ് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആത്മപ്രകാശത്തിലാണ് അവന്റെ രാത്രിയും പകലുമെല്ലാം. രാത്രിയുടെ അന്ധത മാത്രം അനുഭവപ്പെടുന്ന അജ്ഞനെ പോലെ അല്ല, ആത്മപ്രകാശത്തിലെല്ലാം കാണും. ഏതും സേതും തീർത്തു അപ്രാപ്യ നക്തമപി തമോ രൂപം. ഇരള് രാത്രി ഇരൾ ആണിപ്പോ. സർവം നഹരേവ എല്ലാം അവന് വെളിച്ചമാകുന്നു, രാത്രിയും പകലാകുന്നു. ഇത് രാത്രി ഉറങ്ങുന്നില്ലെന്നുള്ള അർത്ഥമാണ്. ആ പ്രകാശത്തിൽ എല്ലാത്തിനും കാണുന്നു, ആ ബോധത്തിൽ അവൻ രാത്രിയും പകലിനെയും കാണുന്നു. വിജ്ഞപ്തി ആത്മജ്യോതി സ്വരൂപം അഹരിവഹ സദൈകരൂപം വിദുഷ സമ്പത്തിന്റേതാണ്. രാത്രിയും പകലാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞപ്തി ആത്മജ്യോതി സ്വരൂപം, അവിജ്ഞാനമായ ആത്മജ്യോതി ആത്മപ്രകാശം ജ്ഞാനസ്വരൂപമാണ്. അതാണ് അഹരിവഹ. പകല് പോലെ, പകലെന്ന് വെച്ചാൽ പകലെന്നുള്ള അർത്ഥം കൊടുക്കരുത്, പകല് പോലെ സദാ ഏകരൂപം, ഏകരൂപത്തിൽ സദ്രൂപത്തിൽ വിദുഷ സമ്പത്തിന്റെ വിദ്വാൻ അങ്ങനെ സത്തിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. സകല വിഭാഗ സദാ വിഭാഗ സദാ ഏകരൂപ സദാ പ്രകാശിക്കുന്നു. തേന രൂപേണേഷ ബ്രഹ്മലോക സ്വസ്വരൂപത്തിൽ അവൻ ഈ ബ്രഹ്മലോകം പ്രകാശിക്കുന്നു. ബ്രഹ്മലോകത്തിന്റെ പ്രകാശം സ്വസ്വരൂപത്തിലാണ് ഇവിടെ തത്വജ്ഞനും അല്ലാത്തവന് ഈ കാണുന്ന രൂപത്തിൽ. സദ്യ ഏവ ഏതം ബ്രഹ്മലോകം ബ്രഹ്മചര്യേണ അനുവിന്ദന്തി തേഷാമേവ ഏഷ ബ്രഹ്മലോക തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി തത്രൈവ സതി ഏതം യഥോക്തം ബ്രഹ്മലോകം ബ്രഹ്മചര്യേണ സ്ത്രീ വിഷയ തൃഷ്ണ ത്യാഗേന ശാസ്ത്രാചാര്യ ഉപദേശം അനുവിന്ദതി. ഈ ബ്രഹ്മലോകം ഈ അവസ്ഥ എങ്ങനെ പ്രാപിക്കാം? തത്രൈവം സതി ഏതം യഥോക്തം ബ്രഹ്മലോകം, ഈ പറഞ്ഞ ബ്രഹ്മലോകത്തെ, ബ്രഹ്മം തന്നെയായ ലോകത്തെ ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യത്തിലൂടെ. എന്താണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്? സ്ത്രീ വിഷയ തൃഷ്ണ ത്യാഗേന, സ്ത്രീ വിഷയത്തോടുള്ള തൃഷ്ണ അതിനെ തെയിച്ചുകൊണ്ട്. എന്താ സ്ത്രീ വിഷയം എന്ന് മാത്രം പറഞ്ഞത്? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന് മാത്രമേ ഇത് ചിന്തിക്കാറുള്ളൂ, സ്ത്രീ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീ വിഷയം എന്ന് പറഞ്ഞത്. സ്ത്രീക്ക് ചിന്തിക്കാനുള്ള അവകാശവും അവസരവും അന്നുണ്ടായിരുന്നില്ല. ഇതെഴുതിയ കാലത്ത്, വംശത്തിന്റെ കാലത്തല്ല, ഇതെഴുതിയ കാലത്ത്. അതിനെ അങ്ങനെ തന്നെയാണ് ഭാഷകാരൻ കരുതിയിരുന്നത്. പുരുഷൻ ചിന്തിച്ചാൽ മതി, ഇതൊക്കെ സ്ത്രീ തന്നെ ചിന്തിക്കേണ്ട കാര്യം. ഇല്ലെങ്കിൽ ഇവിടെ എഴുതണ്ടേ പുരുഷ വിഷയ തൃഷ്ണ ത്യാഗേനാണ്, എന്തുകൊണ്ട് എഴുതിയില്ല? അതുകൊണ്ടാണ് സ്ത്രീ വിഷയ തൃഷ്ണ ത്യാഗേന, തൃഷ്ണത്യാഗം. അതാണ് ബ്രഹ്മചര്യം, കാമത്യാഗം, ശാസ്ത്രാചാര ഉപദേശം അനുബിന്ദതി. അത് വേണം, ആ ബ്രഹ്മചര്യം വേണം. ഇവിടെ പറയുന്ന ഉപാസകന് ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന സാധനയോടുകൂടി ശാസ്ത്ര ആചാര്യ ഉപദേശം, ശാസ്ത്രത്തിന്റെ ആചാര്യന്റെ ഉപദേശത്തെ തുടർന്ന് സ്വപ്ന സംയോജിതാവാദേതി അതിനെ സാക്ഷാത്കരിക്കുന്നു. സ്വപ്ന സംയോജിത സ്വസ്വരൂപമാണെന്നറിയുന്നു, സ്വപ്നമായി അതിനെ ഗ്രഹിക്കുന്നു. ഏതേഷാമേവ ബ്രഹ്മചര്യ സാധനവതാം ബ്രഹ്മവിതാം യേശ ബ്രഹ്മലോക. അങ്ങനെയുള്ള ബ്രഹ്മചര്യ സാധന ഉള്ളവർക്ക് അവർക്ക് മാത്രം എന്ന് പറയുന്നു. ദേഷം ഏവ, അതിലാണ് ഭാഷകാരം പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് ശരിയാവത്തില്ല, കാരണം അവർക്ക് ബ്രഹ്മചര്യ സാധന ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ബ്രഹ്മചര്യ സാധനവതാം ബ്രഹ്മവിതാം, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികൾക്ക് യേശ ബ്രഹ്മലോ അവർക്കാണ് നാന്യേഷാം സ്ത്രീ വിഷയ സമ്പർക്ക ജാത തൃഷ്ണ ബ്രഹ്മവിതാം അപി എന്ന് പറയുന്നു. മറ്റുള്ളവർക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്ക്? മറ്റുള്ളവർക്ക് സ്ത്രീ വിഷയ സമ്പർക്ക ജാത തൃഷ്ണ, സ്ത്രീ വിഷയം അത് പ്രത്യേകം പൊതുവെ എല്ലാ കാമത്യാഗവുമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. സ്ത്രീ വിഷയ തൃഷ്ണ മാത്രമാണ്, അല്ലെങ്കിൽ പുരുഷ വിഷയ തൃഷ്ണ മാത്രമാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. സ്ത്രീ വിഷയ സമ്പർക്കം, സ്ത്രീ വിഷയത്തോടുള്ള സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന തൃഷ്ണ എന്ന് പറയുന്നു. ആ തൃഷ്ണയെ ത്യജിക്കാത്ത ബ്രഹ്മവിതാം, ഈ തത്വത്തെ അറിയുന്നവനായാലും ശരി. ഈ തത്വത്തെ അറിയുന്നതിന് ബ്രഹ്മചര്യം വേണമെന്നില്ലല്ലോ. വേദം എല്ലാ വൈദികമായ പശ്ചാത്തലത്തിൽ നിന്നുണ്ടെങ്കിലും അത് മനസ്സിലാകും. കാരണം വേദം ഗുരുവിൽ നിന്ന് ഉപനയനം ചെയ്യുന്നു, വേദം ഗുരുവിൽ നിന്ന് അധ്യയനം ചെയ്യുന്നു, പിന്നെ അതിന്റെ അർത്ഥവിചാരം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് കർമ്മം, എന്താണ് ബ്രഹ്മം എന്നറിയുന്നു. വേദാധ്യയനം ചെയ്തവരെല്ലാം ബ്രഹ്മവിത്തുക്കളാണ്. പക്ഷെ അതിൽ വിഷയതൃഷ്ണയുള്ളവർ എന്നുവെച്ചാൽ ഗൃഹസ്ഥധർമ്മത്തിലിരിക്കുന്നവർ, അവർക്കിത് കിട്ടത്തില്ല, ഈ ബോധം ഉണ്ടാകത്തില്ലെന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായമല്ല, ഗൃഹസ്ഥന്മാർ എന്റെ നേരിൽ കേട്ടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല, ഭാഷയത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ വിഷയ സമ്പർക്ക ജാത തൃഷ്ണ എന്നൊക്കെ പറയുന്നു. സന്യസിക്കത്തിന് വേണ്ടി, സന്യാസത്തിന് വേണ്ടി പറയുന്നു. സന്യസിക്കുക എന്ന് വെച്ചാൽ സ്ത്രീ വിഷയ സമ്പർക്കം അവിടെ ഇല്ലാതെ ആണ് സന്യാസം കൊണ്ടുണ്ടാകുന്നത്. ഗൃഹത്തെ ത്യജിക്കുന്നു, ഗാർഹസ്ഥ്യത്തെ ത്യജിക്കുന്നു, ഭാര്യയില്ലല്ലോ. അപ്പൊ സ്ത്രീ വിഷയ സമ്പർക്കമില്ല, അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന തൃഷ്ണയില്ല മനസ്സിൽ, കാമാസക്തി മറ്റുണ്ടാകുന്നു. മറിച്ച് വേദാധ്യയനം ചെയ്തു, ധർമ്മവിചാരം ചെയ്തു, ഗൃഹസ്ഥധർമ്മത്തിൽ തന്നെ തുടരുന്നു. അപ്പൊ അവിടെ സ്ത്രീ വിഷയ സമ്പർക്കവും സന്യാസം വരുന്നതുപോലെ അപ്പൊ അതിന് തൃഷ്ണയുണ്ടാകുന്നു. അപ്പൊ അവൻ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഭാഷകാരൻ. അതുകൊണ്ടാണ് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഭാഷകാരൻ ഉറപ്പിച്ചു പറയുന്നു. ദേശ സർവേഷു ലോകേഷു കാമചാരോ ഭവതി എല്ലാം നമുക്ക് പറഞ്ഞാണ് തസ്മാ പരമം ഏത് സാധനം ബ്രഹ്മചര്യം ബ്രഹ്മവിതാം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ബ്രഹ്മ ഉപാസകർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സാധനമാണ് ഈ ബ്രഹ്മചര്യം എന്നാണ് ശ്രുതിയുടെ താല്പര്യം. ഇനി അതിനെ തന്നെ സ്തുതിക്കുന്നു. ആത്മാ സേതുത്വാദി ഗുണേഹി സ്തുതഃ തത്പ്രാപ്തേ ജ്ഞാന സഹകാരി സാധനാനന്തരം ബ്രഹ്മചര്യാഖ്യം വിധാതമ്യം. അടുത്ത ബ്രഹ്മചര്യത്തെ പ്രത്യേകം വിധിക്കുന്നു, സ്തുതിക്കുന്നു. കാരണം എന്തുകൊണ്ട്? അത് ജ്ഞാനത്തിന് സഹകാരി സാധനമാണ്. യജ്ഞാദിവിശ്ചൗതി കർത്തവ്യാർത്ഥം, യജ്ഞാദികളോടൊപ്പം അതിനെ സ്തുതിക്കുന്നു. അത് കർത്തവ്യമാണ്, അതനുഷ്ഠിച്ചേ തീരൂ. ഭാഷ്യകാരൻ സന്യാസത്തെ വിധിച്ചിരിക്കുന്നത് അതിനെ പറയുന്നതിന്റെ ഒരു മുഖ്യമായ ഒന്ന്, ഒന്ന് കർമ്മത്യാഗം, മറ്റൊന്ന് ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബ്രഹ്മചര്യ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് കൂടിയ കഴിവെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. പക്ഷെ അതിനോട് എല്ലാവരും യോജിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മചര്യം യോജിക്കുന്നില്ല. അഥ യജ്ഞത്യാജക്ഷതേ ബ്രഹ്മചര്യമേവ തദ്ബ്രഹ്മചര്യേണ ഹ്യവ യോജ്ഞാത തം വിന്ദതേ അഥയതിഷ്ഠമിത്യാജക്ഷതേ ബ്രഹ്മചര്യമേവ തദ്ബ്രഹ്മചര്യേണ ഹ്യവ ഇഷ്ട്വാ ആത്മാനം അനുവിന്ദതേ അഥയതി യജ്ഞത്യാജക്ഷതെ ലോകേ പരമപുരുഷാർത്ഥ സാധനം ഗതേന്ദ്ര ചേഷ്ട തദ്ബ്രഹ്മചര്യമേവ. അതെന്ന് പറയുന്നു, ഈ ലോകത്തെ യജ്ഞം അതും ബ്രഹ്മചര്യം തന്നെ. കാരണം യജ്ഞം ബ്രഹ്മചര്യത്തിൽ അന്തർഭവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? യജ്ഞസ്യാപി തദ്ധനം തദ്ബ്രഹ്മചര്യവാൻ ദമ്പതി അതോ യജ്ഞവും ഈ ബ്രഹ്മചര്യം നമ്മൾ യജ്ഞം ചെയ്യുന്ന എന്തിനാണ് സ്വർഗത്ത് പോകുന്നത്? ഇന്ന് സ്വർഗത്ത് ഇവിടെ പറഞ്ഞല്ലോ അഹരഹ, ഇന്ന് സ്വർഗത്ത് പോകുന്നുണ്ട്. അതിനുവേണ്ടി യജ്ഞം ചെയ്യേണ്ട കാര്യം, പക്ഷെ അങ്ങനെ പോയിട്ടും അറിയുന്നില്ലല്ലോ. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഉപാസന ചെയ്താൽ മതി. ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ആ സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാം. അതിന് യജ്ഞത്തിന്റെ ആവശ്യമില്ല. അത് ഏതെങ്കിലും ഒന്നും ചെയ്താൽ പോരാ. കാരണം യജ്ഞം ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സാധന സാമഗ്രികളൊക്കെ സംഭരിക്കേണ്ടി വരും, കാലദേശങ്ങളൊക്കെ നോക്കേണ്ടി വരും. യജ്ഞം അതിന് ഒരുപാട് ആവശ്യമാണ്. ഇവിടെ ബ്രഹ്മചര്യത്തിന് അതിന്റെ ആവശ്യമില്ല, ബാഹ്യമായ യജ്ഞത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് യജ്ഞസ്യാപി യദ്ഫലം യജ്ഞ ഇത്യാദി ലോകീ പരമപുരുഷാർത്ഥ സാധനം തദ്ബ്രഹ്മചര്യം. അതുകൊണ്ട് യജ്ഞം എന്ന് പറയുന്നു ബ്രഹ്മചര്യം തന്നെ. ബ്രഹ്മചര്യം പാലിക്കുന്നവൻ വേറെ യജ്ഞത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സന്യാസി സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവനെന്ന് പറയുന്നത്. കാരണം സർവകർമ്മങ്ങളുടെയും ഫലം, സർവകർമ്മങ്ങളും അനുഷ്ഠിച്ച് ചെയ്യുന്ന കിട്ടുന്ന ഫലം, സർവകർമ്മങ്ങളും ചെയ്തിട്ട് കിട്ടുന്ന ഫലം, അത് തന്നെ സർവകർമ്മങ്ങളെയും ത്യജിച്ചാലും പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നു? ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണോ കർമ്മം ചെയ്യുന്നത്? വളരെ ക്ലേശകരമായ കർമ്മങ്ങൾ ചെയ്യുന്നു, വൈദ്യകർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവസാനം കിട്ടുന്ന എന്താ സ്വർഗം പറയുന്നു? ആ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യണ്ട ഒന്ന്, എന്നും ആ സ്വർഗത്ത് പോകുന്നുണ്ട്. ഒരു കർമ്മവും ചെയ്യാത്തവൻ, ജ്യോതിഷ്ടവും ചെയ്യാത്തവനും എന്നും സ്വർഗത്ത് പോകുന്നുണ്ട്. രണ്ട്, ഇതിനെല്ലാം ത്യജിച്ചാലും കിട്ടുന്നത് ആ സ്വർഗം തന്നെ. അനുഷ്ഠിച്ചാലേ കിട്ടുമെന്ന് നിർബന്ധപൂർവം കരുതുന്നത് ത്യജിച്ചാലും കിട്ടും. അതുകൊണ്ട് ആ ത്യാഗത്തിലൂടെ ബ്രഹ്മചര്യത്തിലൂടെ ഈ ഫലം കിട്ടുന്നത് കൊണ്ട് യജ്ഞവും ബ്രഹ്മചര്യമേവ യജ്ഞവും ബ്രഹ്മചര്യം തന്നെ അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. പ്രഥം ബ്രഹ്മചര്യത്യാഹ ബ്രഹ്മചര്യനെ യത്മാദിയോ ജ്ഞാത സതം ബ്രഹ്മലോകം യജ്ഞസ്യാമി പാരമ്പര്യണ ഫലഭൂതം ലഭതേ ലഭതേ. അവിടെ പറയുന്നു ബ്രഹ്മചര്യണ ഹിമേഷയോ ജ്ഞാത തം വിന്ദതേ. ബ്രഹ്മചര്യത്തിലൂടെ ഏതൊരു ലോകത്തെയാണോ പ്രാപിക്കുന്നത് അത് തന്നെ യജ്ഞത്തിലൂടെയും പ്രാപിക്കുന്നു. അതെങ്ങനെ സാധിക്കും? യജ്ഞത്തിലൂടെ പറയുന്നു പാരമ്പര്യം അടുത്ത് പറഞ്ഞിരിക്കുന്നത് യജ്ഞത്തെ അഭി പാരമ്പര്യണം നേരിട്ട് കഴിയത്തില്ല. ബ്രഹ്മചര്യത്തിലൂടെ എത്തുന്ന ബ്രഹ്മലോകത്തെ യജ്ഞത്തിലൂടെ പ്രാപിക്കാൻ സാധ്യമല്ല. യജ്ഞത്തിലൂടെ ചിത്തശുദ്ധി വന്നു അതിലൂടെ ഉപാസനയിലൂടെ ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ കഴിയും. ബ്രഹ്മചര്യാഭി പാരമ്പര്യണ ഫലഭൂതം വിന്ദതെ ലഭതേ അതോ യജ്ഞോപി ബ്രഹ്മചര്യമോ, അതുകൊണ്ട് യജ്ഞവും ബ്രഹ്മചര്യമാണ്. യജ്ഞഫലം ബ്രഹ്മചര്യത്തിന്റെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുണ്ട്. യോജ്ഞാതെ പക്ഷനാനുവർത്തേറെ യജ്ഞവും ബ്രഹ്മചര്യമേവ, അതുകൊണ്ട് യജ്ഞം ബ്രഹ്മചര്യം തന്നെയാണ്. ഇപ്പൊ ബ്രഹ്മചര്യത്തെ പാലിക്കുന്നവന് മറ്റ് യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതും മറ്റു കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അത് പാലിച്ചാൽ മതി. അങ്ങനെ ഏറ്റവും ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നവന് മറ്റ് ധർമ്മങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമില്ല, എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതായത് ഇഷ്ടം ഇത്യാചിഷ്ഠ ബ്രഹ്മചര്യമേവത്ത, ഇഷ്ടപൂർത്ത കർമ്മങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞല്ലോ, അത്തരം ഇഷ്ടാദി കർമ്മങ്ങൾ അതും ബ്രഹ്മചര്യം. കഥം ബ്രഹ്മചര്യനൈവ സാധനേന തം ഈശ്വരം ഇഷ്ട്വ പൂജയിത്വ അഥവാ യേശനാം ആത്മാ വിഷയം കൃത്വ തം ആത്മാനം അനുവിന്ദതെ. ബ്രഹ്മചര്യം കൊണ്ട് അർച്ചിച്ചിട്ട് സ്വകർമ്മണ തം അഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതി മാനവ എന്ന് പറഞ്ഞത് അത് തന്നെ കൂടെയും പറയുന്നു ഗീത. ഇതിന്റെ താരമെന്ന് പറയുന്നു തം ഈശ്വരം ഇഷ്ട്വ പൂജയിത്വ അഥവാ യേശനാം ആത്മവിഷയം കൃത്വ, അല്ലെങ്കിൽ എന്തിനാ യജ്ഞം ചെയ്യുന്ന, യേശനയുള്ളത് ആഗ്രഹമുള്ളതെന്ന് അതിന്റെ ഫലാഗ്രഹം പറയുന്നു. ഇവിടെ ആ യേശനെ ആത്മവിഷയം കൃത്വം, അത് ആത്മാവിനെ കുറിച്ചായിക്കോട്ടെ, ആ യേശനം തം ആത്മാനോ അനുവിന്ദതേ, അങ്ങനെ ആത്മാവിനെ പ്രാപിക്കുന്നു.